ദൈവമായ കർത്താവിന്റെ വിശ്വാസിക്കുന്നതും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഒരു സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവൻ നീ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരങ്ങളെ ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണേ നവശ്വരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരുവേഷം സ്രോതന കുലഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നീയദോഷം ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ നാല് രാജ്യശക്തിയും മഹത്വം ഏകദിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയുമേ അതിനൊക്കെ സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ യേശുക്കളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിലതൊരു ഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇഷ്ടമുള്ളതിനോടുത്തറിയുമേതമ്പരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ നമ്മുടെ സമയത്തും ദേവന്തമ്പരാനോട് അമ്മയെ അപേക്ഷിച്ച് കൊള്ളണമേ. ആ മീൻ പറിച്ചുമോറ് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ധ്യയ്ക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കൃപയും അനുഗ്രഹം കർത്താവേ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണം. അവിടുത്തെ നൽവരങ്ങളാൽ ഞങ്ങളെ വഴി നടത്തുന്നുവല്ലോ. വീണ്ടും കർത്താവേ ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് കൂടി വരുവാൻ തക്കവണ്ണം ബലഹീനരായ ഞങ്ങളെല്ലാവരെയും ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തി എംഎംഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വളരെ താല്പര്യത്തോടും ആത്മാർത്ഥതയോടും കൂടി കർത്താവ് ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങൾക്ക് കേവലം പരീക്ഷയിൽ മാർക്ക് ലഭിക്കുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസം എന്തോന്ന് തിരിച്ചറിഞ്ഞ് അതിൽ അടിയുറച്ച് കർത്താവ് അതനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻഗാമികളെയും പ്രത്യേകിച്ച് ഈ പുസ്തകം ആരിൽ നിന്ന് വന്നുവോ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ആ വൈദികനിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അഞ്ചലച്ചനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അല്പമായോ അധികമായോ ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും ഈ രാത്രിയിലും തുടർന്നും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ചെറുകടിയിൽ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രിയമായ കർത്താവെ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ ദുരിതങ്ങൾ, വേർപാടിന്റെ നൊമ്പരങ്ങൾ, ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ, പ്രിയമായ കർത്താവെ, സകലതും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതരു നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നമുക്ക് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ കരുണയാലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. എംഎംഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഈ അന്നാമയും പാസ്റ്റർ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നുവല്ലോ. ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അനേകം ആൾക്കാർ ഇതിൽ വളരെ താല്പര്യത്തോടുകൂടി സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതറിയാം. എങ്കിലും നമ്മുടെ ഈ വെള്ളിയാഴ്ച ദിവസം ഒന്നാമത് ഒരു വീക്കെൻഡ് ആണ്. അതുകൂടാതെ പലർക്കും പള്ളിയിൽ സന്ധ്യാ നമസ്കാരമൊക്കെ ഉണ്ട്. എനിക്കും ഇവിടെ സന്ധ്യാ നമസ്കാരമുണ്ട്. അത് കഴിഞ്ഞ ഏകദേശം ഇപ്പം ഇവിടുത്തെ സമയം 9 മണിയാകുന്നു. അങ്ങനെ ഒരു ഫേവർ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വെള്ളിയാഴ്ച ഒന്ന് എടുക്കാനായിട്ട് സാധിച്ചത്. ഇപ്പം കുറച്ച് സമയം പുറകോട്ടായിരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടായേനെ. എനിക്ക് ഒന്ന് അങ്ങനെ വരുമ്പോൾ മറ്റു പല പള്ളികളിലും ഒക്കെ അത് അസൗകര്യമായിട്ട് വരുന്നുണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ശാന്തമ്മ ആൻറ്റിയോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതനുസരിച്ച് ബിന്നിയച്ചനോടും കൂടെ ശാന്തമ്മ ആൻറ്റി സംസാരിച്ചിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകള് ഇനി മുതൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായിട്ടാണ് ക്രമീകരിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം നേരത്തെ വ്യാഴാഴ്ച ബിന്നിയച്ചനും വെള്ളിയാഴ്ച ഞാനും എന്നുള്ള രീതിയിലായിരുന്നു. ഇനി അത് ഒരു ദിവസം പുറകോട്ടിറക്കുമ്പോൾ ബുധനാഴ്ച ബിന്നി അച്ഛനും വ്യാഴാഴ്ച ഞാനും എടുക്കത്തക്ക വണ്ണമുള്ള ഒരു ക്രമീകരണമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒരു പ്രാവശ്യം കൂടി അതിന്റെ അവസാനം ശാന്തമേ അതിനെ പറ്റി ഒന്ന് കൺഫർമേഷൻ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായിരുന്നാലും നമുക്ക് ദൈവം നൽകുന്ന എല്ലാ സമയങ്ങളെയും, ഏത് സമയമാണെങ്കിലും ദൈവം നൽകുന്നതാണ്, എല്ലാ സമയങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ഇതിനുവേണ്ടി വളരെ എനിക്കറിയാം ധാരാളം ഇടവകയിലെ ധാരാളം പ്രിയപ്പെട്ട മാതാക്കള് സഹോദരിമാര് നിങ്ങളുടെ വളരെ ബിസി ലൈഫാ, ബിസി സ്കെഡ്യൂളാ, ഇവിടെ എല്ലാം ഇങ്ങനെ സമയമെല്ലാം കറക്റ്റായിട്ട് കീറി മുറിച്ചു വെച്ച് നൈറ്റിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്നവര് നൈറ്റ് കഴിഞ്ഞ് വന്ന് ക്ഷീണം കഴിഞ്ഞിട്ട് ഇത് സംബന്ധിക്കുന്നവര്, ഒരുപക്ഷെ ജോലി സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിൽ സംബന്ധിക്കുന്നവരൊക്കെ ധാരാളം പേര് ഇതിലുണ്ടെന്നറിയാം. അപ്പോള് പരീക്ഷ എഴുതാത്ത ധാരാളം പേര്, നമ്മുടെ പുരുഷന്മാര് ധാരാളം പേര് ഇതില്, വനിതാ സമാജത്തിന്റെ ക്ലാസ്സുകളാണെങ്കിലും ധാരാളം പുരുഷന്മാര് ഇതില് നമ്മുടെ അമേരിക്കയുടെ വിവിധ പ്രദേശങ്ങളിലിരുന്ന് സംബന്ധിക്കുന്നുണ്ട്. വൈദികരുണ്ട്, നമ്മുടെ തിരുമേനിയൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ഉണ്ട്. എല്ലാവരെയും ദിവസനധിയിൽ അർപ്പിക്കുന്നു. നമുക്ക് ഭംഗിയായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിങ്ങളും പ്രത്യേകമായിട്ട് ഈ ബലഹീനരായ വൈദികരൊക്കെ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും അതിന്റെ ശക്തിയും കൂടെ കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിലും മുടക്കം വരരുത്. എപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങളെ ഓർക്കുമ്പം ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളെ ഓർക്കുമ്പം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പറയുന്നില്ല, ഞങ്ങളെ എപ്പോഴെങ്കിലും ഓർക്കുവാണെങ്കിൽ നിങ്ങൾ ആ സമയം ഒന്ന് ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവം കൂടുതൽ ബലപ്പെടുത്താനും ദൈവവചനമാണ് പങ്കുവയ്ക്കുന്നത്. കർത്താവേ, ബലഹീനരായ മനുഷ്യരാണല്ലോ, അവരെയൊക്കെ ബലപ്പെടുത്തണമേ എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കും. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അനാമയം പാസ്റ്റർ എന്ന പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് 10-ാമത്തെ അധ്യായമാണ്. വിശുദ്ധ നൊയമ്പ് വേദാനുസരണമാണോ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കാണുന്ന പെരുന്നാൾ ആചരണം വേദാനുസരണമാണോ, ആ ചർച്ച് ഫെസ്റ്റിവൽ ബിബ്ലിക്കൽ എന്നുള്ള ഒരു ഹെഡിംഗ് ആണ് ഇന്നത്തെ ഉള്ളത്. പലപ്പോഴും നമുക്കുള്ള വലിയൊരു സംശയമാണ് നമ്മുടെ പെരുന്നാളുകൾ, പെരുന്നാളുകൾ ആചരിക്കുന്നത്, അതിന്റെ നടത്തിപ്പിനെ പറ്റിയല്ല ഇതിനകത്ത് പരാമർശം. വിശുദ്ധന്മാരുടെ, ശുദ്ധിമതികളുടെ ഓർമ്മദിനം, അത് ആചരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത്, അതിന്റെ നടത്തിപ്പിനെ പറ്റി എനിക്കും ധാരാളം എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇത്രമാത്രം ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെലവഴിച്ച് ഒരു ആണ്ടിലത്തെ പെരുന്നാള് ഇത്രയും വലിയ വെടികെട്ടും ചെണ്ടമേളവും ഒക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ശക്തമായിട്ട് പറയുന്നത് കൊണ്ട് നാടകവും ഗാനമേളയൊക്കെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. എങ്കിലും അതൊക്കെ ചില പള്ളികളിലെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആത്മീയത പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസരം കൂടിയായി പോകുന്നുണ്ട് പെരുന്നാളിന്റെ ഇങ്ങനെയുള്ള ആചരണങ്ങളൊക്കെ. പക്ഷെ അതൊന്നുമല്ല നമ്മളിവിടെ പരാമർശിക്കുന്ന, ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഈ വിഷയങ്ങളൊന്നുമല്ല. അത് ഒരു പ്രാവശ്യം കൂടി നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്, ആചരണങ്ങൾ എങ്ങനെയെന്നുള്ളത്. പക്ഷേ അതിന്റെ വേദപുസ്തക അടിസ്ഥാനം, പിന്നെ ഒരു അന്തസത്തയുണ്ടല്ലോ, പിതാക്കന്മാരെ നമ്മുടെ ശുദ്ധിമതികളെ ഓർക്കുന്നത് അത് ശരിയാണോ അല്ലയോ, അതിന് പെരുന്നാളായിട്ട് ആ ഒരു പ്രത്യേക ദിവസമായിട്ട് അത് ആചരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ ഈ പാഠം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായും നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പെരുന്നാൾ ആചരണം വേദാനുസരണം എന്നുള്ള അനാമയം പാസ്റ്റർ എന്ന പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായം ആരംഭിക്കാം. വീണ്ടും പശ്ചാത്തലം അന്നാമയുടെ ഭവനം തന്നെയാണ്. വേദപുസ്തകവും കുടയുമായിട്ട് പാസ്റ്റർ വരുന്നു. അന്നാമ ചോദിക്കുന്നുണ്ട്, കൊള്ളാമല്ലോ, പാസ്റ്ററെ കണ്ടിട്ട് വളരെ നാളായി, ഇതുവരെ എവിടെയായിരുന്നു, ഇരുന്നാട്ടെ, സുഖമാണോ? വളരെ ആത്മാർത്ഥമായിട്ടാണ് അന്നാമയുടെ ചോദ്യം. നമ്മള് അന്നാമ ചില സമയത്തൊക്കെ പാസ്റ്ററൊക്കെ ചില വാക്കുകളിലൂടെയൊക്കെ കളിയാക്കുമെങ്കിലും എപ്പോഴും പാസ്റ്ററെ കാണുമ്പോ അങ്ങ് കളിയാക്കുന്ന ഒരു സ്വഭാവമൊന്നും അന്നാമയ്ക്കില്ല കേട്ടോ. അന്നാമ വളരെ ഒരു നല്ല സ്ത്രീയാ. അന്നാമ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വേദവചനങ്ങളൊക്കെ, ആ ഈ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അന്ന് വളരെയേറെ വേദവിപരീതങ്ങൾ നിലനിൽക്കുന്ന സമയമാണ്. അന്ന് വളരെ സാധാരണപ്പെട്ട മനുഷ്യരൊക്കെ ആയിരുന്നു. അതാ ഇവിടെ കട്ടൻ കാപ്പിയൊക്കെ എടുക്കാമെന്നും ഒക്കെ പറയുന്നത്. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറുകയും, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറുകയും കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് എന്നുള്ളതും കൂടി ഓർത്തോളണം. അതുകൊണ്ട് പാസ്റ്റർ വീട്ടിലേക്ക് ഒരാള് അന്നാമ്മ അങ്ങനെ കളിയാക്കത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണല്ലോ പാസ്റ്റർ വീട്ടിലോട്ട് വരുന്നത്. വേദവചനം അറിയാവുന്നതുകൊണ്ടൊന്ന് തർക്കിക്കുകയും ചെയ്യാമെന്നുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ അന്നമ്മയുടെ വീട്ടിലേക്ക് പാസ്റ്റർ വരുന്നു. അന്നമ്മ വളരെ താല്പര്യത്തോടെ, കൊള്ളാമല്ലോ, പാസ്റ്ററെ കണ്ടിട്ട് വളരെ നാളായി, ഇതുവരെ എവിടെ ആയിരുന്നു, ഇരുന്നാട്ടെ, സുഖമാണോ എന്ന് ചോദിക്കും. പാസ്റ്റർ പറയുന്നു, ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരു വേലസ്ഥലമുണ്ട്, ദൈവം നടത്തിപ്പിൽ ഞാൻ അവിടെയായിരുന്നു. സ്തോത്രം, രണ്ടു ദിവസമേ ആയുള്ളൂ വന്നിട്ട്, കർത്താവിൽ അവിടെ വലിയ സന്തോഷമായിരുന്നു. ഇവർക്ക് തമിഴ്നാട്ടില് ശുശ്രൂഷ നിർവഹിക്കുന്നു എന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയൊന്ന് ഉണർന്ന് ചിന്തിക്കേണ്ട, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ഡയോസിഷൻ അസംബ്ലി വരുന്ന സമയത്ത് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കണം, അഭിനേതിരുമേനിയോടൊക്കെ ഒന്ന് ചിന്തിക്കണമെന്ന് കരുതിയാണ്. നമുക്ക് ഈ മിഷൻ ഫീൽഡുകൾ പലപ്പോഴും കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. ഇപ്പൊ തന്നെ നമ്മുടെ സഭയില് അഭിയന്ദനായ ദേവദോസ് ശ്രീമേനി, ഉസ്താദ്യോ ശ്രീമേനി, നമ്മുടെ പിതാക്കൻ പത്രോസ് മാർ ഉസ്താദ്യോ ശ്രീമേനി തുടങ്ങിയ പിതാക്കന്മാര് തുടങ്ങി വെച്ച മിഷൻ സെന്ററുകൾ പലതും ഒക്കെ അങ്ങ് നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടും ഇനി ഒരു തലമുറ അതിനുവേണ്ടി എല്ലാവരും അങ്ങ് അച്ഛന്മാരും കന്യാസ്ത്രീകളും ആകുക എന്നുള്ളൊരു രീതിയിലല്ല. ഒരു തലമുറ നമുക്ക് സുവിശേഷകരെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് അമേരിക്കയിലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ധാരാളം പോസിബിലിറ്റി നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉദരാസനം 10-44 സ്റ്റേറ്റുകളിൽ വിസ്തൃതമായി കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ പാസ്റ്റർ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരു വേലസ്ഥലമുണ്ടെന്ന് പറയുമ്പോൾ നമ്മള് ഒരല്പം ജാഗ്രതയോടുകൂടി നമ്മുടെ മിഷൻ സെന്ററുകളെ പറ്റിയും കൂടെ ചിന്തിക്കുന്ന ഉചിതമാണെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അവര് ആ ചെയ്യുന്ന ഇപ്പോഴത്തേക്ക് പാസ്റ്റർമാര് അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളെ തീർച്ചയായിട്ടും വിലമതിക്കുന്നു. നമുക്ക് ആ ഒരു സെൻസിൽ ബാക്കി കാര്യങ്ങൾ കേൾക്കാം. ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഒരു വേദസ്ഥലമുണ്ട്, ദൈവ നടത്തിപ്പിൽ ഞാൻ അവിടെയായിരുന്നു. സ്തോത്രം, രണ്ടു ദിവസമേ ആയുള്ളൂ വന്നിട്ട്, കർത്താവിൽ അവിടെ വലിയ സന്തോഷമായിരുന്നു. അന്നാമ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, പാസ്റ്റർ നടന്നു വരികയാണല്ലോ, കുറച്ച് കുടിക്കാൻ കൊണ്ടുവരട്ടെ. അന്നാമ കാപ്പി കൊണ്ടുവരുന്നു, പാസ്റ്റർ കുടിക്കുന്നു. എന്നാ പാസ്റ്റർ പറയുക, ഞാൻ ഇന്നലെയും അന്നാമയെ കാണാൻ വന്നിരുന്നു. അന്നാമ പെരുന്നാളിന് പള്ളിയിൽ പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു. എന്താ പെരുന്നാളൊക്കെ കൊടിപൂരമായിരുന്നു. ഞാൻ അച്ഛനെ വളരെ നന്ദിയോടെ ഓർക്ക്, എത്ര മനോഹരമായിട്ടാണ് അവതരണം. ഇന്നലെ ഞാൻ വന്നു, അപ്പൊ ഇന്നലെ അന്നാമ പെരുന്നാളിന് പോയിരിക്കുകയായിരുന്നു ഒക്കെ പറഞ്ഞ പശ്ചാത്തലം ഒരുക്കി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താ പെരുന്നാളൊക്കെ പൊടിപൂരമായിരുന്നു. ഉടനെ അന്നാമ പറയുക, പൊടിയും പൂരവും ഒന്നും ഇല്ലായിരുന്നു, വളരെ അനുഗ്രഹകരമായി എല്ലാം കഴിഞ്ഞു. എന്താ പാസ്റ്റർ ചിരിക്കുന്നത്? അവനെ പാസ്റ്റർ പറയാം, അല്ല ഒന്നുമില്ല, സ്തോത്രം, അന്നാമ സുവിശേഷം വെളിച്ചം കുറേശ്ശേ ഉള്ള ആളാണല്ലോ. പിന്നെ ഈ പെരുന്നാളിലൊക്കെ എന്ന് പറയുക. അന്ന് അന്നാമ പെരുന്നാളിലൊക്കെ മുഴുവനും പറഞ്ഞാട്ട പാസ്റ്ററേ. പാസ്റ്റർ, അല്ല പെരുന്നാൾ ആഘോഷിക്കുന്നത് വേദാനുസരണമാണോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ദൈവമക്കൾ സഭാപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളും കാനോനകളും ഒന്നും സ്വീകരിക്കുകയല്ല, എല്ലാം വചനം മാത്രം. അന്നാമ്മ മറുപടിയായിട്ട് പറയുക, സുവിശേഷ വെളിച്ചം വളരെയുള്ള പാസ്റ്റർക്ക് പെരുന്നാൾ ആചരണം വേദാനുസരണമാണോ എന്ന് സംശയമാണ് അല്ലേ? അത് കൊള്ളാമല്ലോ. പിന്നെ പാസ്റ്റർ പറഞ്ഞു, സ്തോത്രം, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനമാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഞങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നവരാണ്. പെരുന്നാൾ ആചരണങ്ങളൊന്നും വേദത്തെളിവുള്ളതല്ല. ഉടനെ അന്നാമ്മ പറഞ്ഞു, അപ്പോൾ പെരുന്നാൾ ആചരണത്തിന് വേദത്തെളിവില്ല എന്നും ഉണ്ടായിരുന്നുവെങ്കിൽ പെരുന്നാൾ ആചരണം പാസ്റ്റർക്കും സ്വീകാര്യമാകുമായിരുന്നു എന്നുമാണ് പറയുന്നത് അല്ലേ? എന്നെ പാസ്റ്റർ പറഞ്ഞു, അതെ സ്തോത്രം. ഈ വിശുദ്ധ വേദപുസ്തകം കർത്താവ് തന്നിരിക്കുന്നത് ദൈവമക്കൾക്ക് പഠിക്കാനും അതനുസരിച്ച് ജീവിച്ച് രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് നിത്യസന്തോഷം അനുഭവിക്കാനുമാണ്. രക്ഷിക്കപ്പെടുന്നതിന് കുറെ പാരമ്പര്യങ്ങളും ഗാനവനും പെരുന്നാളും ഒക്കെ മതിയായിരുന്നെങ്കിൽ പിന്നെ ഈ വേദവചനം തന്നിരിക്കുന്ന എന്തിനാണ്? ഇതൊക്കെ അറിയാവുന്ന അന്നാമ ദുരാചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ശരിയല്ല. ദൈവമക്കളുടെ കൂട്ടായ്മയിലേക്ക് വരണമെന്നാണ് കർത്താവിൽ സ്നേഹത്തോടെ പറയാനുള്ളത്. അപ്പൊ അന്നാമ്മയോട് ഇത് പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് അന്നാമ്മ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണമെന്നുള്ള ആഹ്വാനം പാസ്റ്റർ നടത്തി കഴിഞ്ഞു. അപ്പൊ അന്നാമ്മ മറുപടി പറയാം, പാസ്റ്റർ പറയുന്ന വചനവും കൂട്ടായ്മയും പെരുന്നാളുകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകം എന്ത് സാക്ഷാത്കരിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരിയ ദിവസം, വിശേഷ ദിവസം, പ്രത്യേക ദിവസം, വിശുദ്ധ ദിവസം എന്നൊക്കെയല്ലേ നാം മനസ്സിലാക്കുന്നത്? ഉടനെ പാസ്റ്റർ പറയുക, ദിവസത്തിന് എന്താണ് പ്രത്യേകതയും വിശേഷതയും വിശുദ്ധിയും ശ്രേഷ്ഠതയും ഉള്ളത്? എല്ലാ ദിവസവും ഒന്നുപോലെ തന്നെ, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. എന്നാ പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നും ഇല്ല, പെരിയ ദിവസമെന്നോ വിശുദ്ധ ദിവസമെന്നോ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള ദിവസമെന്നോ പ്രത്യേക ദിവസമെന്നോ ഒന്നും ഒന്നിനും പറയണ്ട, എല്ലാ ദിവസവും ഒരുപോലെ ഉള്ളൂ എന്ന് പാസ്റ്റർ വിഷയം അവതരിപ്പിക്കുന്നു. എന്നാ പറഞ്ഞു, എങ്കിൽ ശാബത്ത് ദിവസത്തെ എന്തിനാണ് ദൈവം പ്രത്യേക ദിവസമായി വേർതിരിച്ച് വിശുദ്ധീകരിച്ചത്? സങ്കീർത്തനം 118:24 ഒന്ന് വായിക്കാവോ? സാംസ് 118:24. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഒരു ദിവസത്തെ പറ്റി പറയുക, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. എനിക്ക് തോന്നുന്നു ഒത്തിരി പേരുടെ വിവാഹ കുറികളിലൊക്കെ അച്ചടിക്കുന്ന ഒരു വാക്യമാണെന്ന് തോന്നുന്നു. നല്ല ഒക്കേഷൻസിലൊക്കെ അച്ചടിക്കാൻ പറ്റിയ ഒരു വാക്യം കൂടി, ഇത് യഹോവ നിർമ്മിച്ച ദിവസം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അന്നാമ്മ പറഞ്ഞു. പിന്നെ പാസ്റ്റർ പറയുക, ശാബത്ത് സൃഷ്ടിക്ക് ശേഷം ദൈവം സ്വസ്ഥമായിരുന്ന ദിവസമല്ലേ? ആ ഒറ്റ ദിവസത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഉടനെ അന്നാമ്മ പറഞ്ഞു, ആവട്ടെ, ഒറ്റ ദിവസത്തിനെങ്കിലും പ്രത്യേകതയും വിശേഷതയും വിശുദ്ധിയും കൊടുത്തിട്ടുണ്ടോ? ബാക്കിയുള്ള പെരുന്നാളുകളുടെ വിവരങ്ങളും സംഖ്യയും കൂടി ഞാൻ പറയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പലപ്പോഴും നമ്മുടെ സാധാരണ ലൈഫിൽ അമേരിക്കയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ശാബത്ത് ദിവസം എന്തുകൊണ്ടാ നമ്മള് ഞായറാഴ്ച ആചരണം എന്നുള്ളത് പലരും ചോദിക്കാറുള്ളതാ. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വന്നിട്ട് പലരും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു യഹോവാസ് വിറ്റ്നസും ശാബത്ത് ഡേ തന്നെയാണെന്ന് തോന്നുന്നു അവരും ആരാധനയ്ക്ക് കൂടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാരോട് നിങ്ങൾ ജോലി സ്ഥലത്തൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് എന്തുകൊണ്ട് ക്രിസ്ത്യൻസ് വൈ ഡേ ഒബ്സർവ് സൺഡേ ഫോർ ആസ് വർഷിപ്പിംഗ് ഡേ എന്ന് ചോദിക്കാറുണ്ട്. ശാബത്ത് ഡേ അല്ലേ, സെവൻത് ഡേ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ അത് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഞായറാഴ്ചയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പുനരുത്ഥാനത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, ഇനി അടുത്ത ആഴ്ച വായിച്ചു കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച രണ്ട് പ്രാവശ്യം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാള പ്രത്യക്ഷമാകുന്നത്. പുനരുദ്ധാനം ചെയ്തിട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒന്നുമല്ല, അടുത്ത ദിവസമാണ്, ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആദ്യത്തെ ദിവസമാണ് വരുന്നത് എന്ന് പറയുക. എന്നിട്ട് മാർത്തോമാസ്ലീഹ ഇല്ലാതിരുന്നു. അതിനുശേഷം മാർത്തോമാസ്ലീഹ വന്നിട്ട് പിന്നെയും കർത്താവിന്റെ പ്രത്യക്ഷത അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ് കേട്ടോ. അല്ലാതെ മാർത്തോമാസ്ലീഹ ഞായറാഴ്ച ഇല്ലായിരുന്നു എന്ന് തിങ്കളാഴ്ച തരാമെന്ന് കർത്താവ് വിചാരിച്ചില്ല. അടുത്ത ഞായറാഴ്ച ഒരാഴ്ചയും കൂടെ കാത്തിരുന്ന് കർത്താവിന്റെ പ്രത്യക്ഷത അടുത്ത ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ പരിശോധിച്ചാൽ ഇവരെ അപ്പം നുറുക്കാനും എല്ലാവരും കൂടി വരുന്നത് ആരാധനാ ക്രമീകരണങ്ങളെല്ലാം സൺഡേയിലേക്ക് അങ്ങ് മാറി, കുറിയോസ് ദ ഡേ ഓഫ് ലോഡ്, കർത്താവിന്റെ ദിവസം ആയിട്ട്, കർത്തൃ ദിവസമായിട്ട് ഞായറാഴ്ച അങ്ങ് മാറി. അത് 1-ാം ദിവസം, ആദ്യ ദിവസം ദൈവത്തിന് കൊടുക്കേണ്ട. അത് യേശു ക്രിസ്തു പുതിയൊരു നിയമമായിട്ട് നമുക്ക് നൽകിയതാ. കാരണം എല്ലാത്തിന്റെ ആദ്യ ഫലങ്ങളെയായിരുന്നു കർത്താവിന് കൊടുത്തോണ്ടിരുന്നത്. പെന്തക്കോസ്റ്റ് പെരുന്നാൾ പോലും ആചരിക്കുന്നത് 7-7-49, 7 ശാബത്തുകൾ കഴിഞ്ഞിട്ട് 7 ആഴ്ചവട്ടം എണ്ണി അതിന്റെ പിറ്റേന്നാൾ ഈ പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആചരിക്കണം, 50-ാം ദിവസം ആചരിക്കണമെന്നാണല്ലോ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമസഭയിൽ ആരാധനയ്ക്ക് വേണ്ടി ഞായറാഴ്ച വേർതിരിച്ചിരിക്കുന്നതിന്റെ കാര്യം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടൽ, മാർത്തോമാസ്ലീഹായെ ഉറപ്പിക്കാൻ വീണ്ടും വരുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ്, സൺഡേ ആണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യ കർത്താവിന്റെ അനുകാരികൾ സൺഡേ ആയിട്ട് വേർതിരിക്കപ്പെട്ട ദിവസത്തെ പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കുന്നതെന്നും കൂടി നിങ്ങളുടെ അറിവിലേക്ക് എന്നോട് ചേർത്തെന്ന് പറയും. അപ്പോൾ ശാബത്ത് സൃഷ്ടിക്ക് ശേഷം ദൈവം സ്വസ്ഥമായിരുന്ന ദിവസമല്ലേ? ആ ഒറ്റ ദിവസത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പാസ്റ്റർ പറയുക. ഉടനെ അന്നാമ പറയുന്നുണ്ട്, ആകട്ടെ, ഒറ്റ ദിവസത്തിനെങ്കിലും പ്രത്യേകതയും വിശേഷതയും വിശുദ്ധിയും കൊടുത്തിട്ടുണ്ടോ? ബാക്കിയുള്ള പെരുന്നാളുകളുടെ വിവരങ്ങളും സംഖ്യയും കൂടി ഞാൻ പറയാം. മേധോത്സവത്തിൽ നോക്കിക്കൂടി ഞാൻ പറയാം. മേധോത്സവത്തിൽ നോക്കിക്കൊണ്ടാകട്ടെ, തലമുറ തലമുറയായും നിത്യ നിയമമായി ആചരിപ്പാൻ ദൈവം കൽപ്പിച്ചേർപ്പെടുത്തിയ പെരുന്നാളല്ലേ പെസഹ പെരുന്നാൾ? പുറപ്പാട് ഉത്സവം 12-ാം അധ്യായം 14-17 വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ?
ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങൾ ഇത് യഹോവയുടെ ഉത്സവമായി ആചരിക്കണം, തലമുറ തലമുറയായി നിത്യ നിയമമായി നിങ്ങൾ ഇത് ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം, 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രയേൽ നിന്ന് ഛേദിച്ചു കളയണം. 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാവേണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസത്തെ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ജനങ്ങളെ ഇത്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം.
അപ്പൊ പെസഹ പെരുന്നാൾ ഒരു ദിവസം പ്രത്യേകമായിട്ട് ദൈവം വേർതിരിച്ച് നീസാൻ മാസം 14-ാം തീയതി പെസഹ പെരുന്നാളായിട്ട് ആചരിക്കുകയാണ്. അത് ദൈവം പ്രത്യേകമായിട്ട് വേർതിരിച്ചു കൊടുത്തു എന്ന് അന്നാമ വെളിവാക്കി കൊടുത്തു. പെന്തിക്കോസ്തി പെരുന്നാളിനെ പറ്റി പുറപ്പാട് പുസ്തകത്തിന്റെ 19-20 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് പ്രത്യേകിച്ച് വായിക്കണമെന്നില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ 7-7 49 ദിവസങ്ങൾ എണ്ണി പിറ്റേ ദിവസം ഞായറാഴ്ച വേണം പെന്തിക്കോസ്തി പെരുന്നാൾ ആചരിക്കാൻ എന്നാണ് 19-ാം അധ്യായത്തിൽ പറയുന്നത്. 20-ാം അധ്യായത്തിൽ അതിന്റെ വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി പുരീം പെരുന്നാൾ, എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പുരീം പെരുന്നാളിനെ പറ്റി പറയുന്നുണ്ട്. കൂടാര പെരുന്നാൾ, ദേവിയ പുസ്തകം 23-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങളില് ഈ കൂടാര പെരുന്നാൾ കൊണ്ടാടണം എന്ന് പറയുകയാണ്. അതിന് പ്രത്യേകം വേർതിരിക്കപ്പെട്ട ദിവസമായിട്ടാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ മായ നവോത്സര ആരംഭ ദിനം അഥവാ കാഹള പെരുന്നാൾ, ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ലേവ്യാവസ്തവ 23-ാം അധ്യായം 24
നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹള ധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്താദി ദിവസവും ആയിരിക്കണം.
കാഹളപ്പെരുന്നാൾ, അതാണ് കാഹളപ്പെരുന്നാൾ എന്ന് പറഞ്ഞ കാഹളപ്പെരുന്നാള് ആ ദിവസം ആചരിക്കണം എന്ന് ലേവ്യാവസ്തു 23-ാം അധ്യായം 24 പറയുക. അപ്പൊ ഇതുപോലെ അനേക പെരുന്നാളുകളെ പറ്റി വേറെയും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കെ പാസ്റ്റർ അതൊന്നും അറിയാത്ത ആളെ പോലെ സംസാരിക്കുന്ന എന്താണെന്ന് അന്നാമ ചോദിക്കുക. ഉണ്ടെ പാസ്റ്റർ പറഞ്ഞു അങ്ങനെ ചില പെരുന്നാളുകളെ പറ്റി തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്. ഉടനെ ഇപ്പം ഈ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ച ഈ വാക്യങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ, യഹൂദന്മാരുടെ 3 പെരുന്നാളുകൾ നിങ്ങൾക്കറിയാലോ, അത് മനസ്സിലായി കാണുമല്ലോ. പെസഹ പെരുന്നാൾ, പെന്തക്കോസ്തി പെരുന്നാൾ, കൂടാര പെരുന്നാൾ, അതിന്റെ പിന്നെ അതിന്റെ റഫറൻസുകളാണ് മേളിൽ പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം, അതുപോലെ തന്നെ 19-ാം അധ്യായം, 20-ാം അധ്യായം, ലേവ്യാവസ്തു 23-ാം അധ്യായം, ഇതൊക്കെ. അപ്പൊ അവിടെയെല്ലാം ഈ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ നിങ്ങൾക്കറിയാവല്ലോ. നിങ്ങൾ അറിവുള്ള കാര്യമാണെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധയിൽ വെക്കുന്നു. നമുക്ക് യഹൂദന്മാര് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട പെസഹ പെരുന്നാളിൽ മറ്റു 2 പെരുന്നാളുകൾ അഥവാ മിസ്സായി പോയാലും ഏറ്റവും പ്രധാനപ്പെട്ട പെസഹ പെരുന്നാളില് അവര് നിർബന്ധമായും ഇവിടെ വന്നു ചേരും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കുരിശി ചുമക്കാൻ തക്കവണ്ണം ആരെയാ ആക്കി വെച്ചത്? മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് നോക്കിക്കേ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്.
അലക്സാണ്ടറിന്റെയും രൂഫാസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവനെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു.
സൈമൺ ദ സൈറിൻ എന്ന് പറയും, കുറേനക്കാരനായ ശിമോൻ, കുറേന എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആഫ്രിക്കയുടെ വടക്കേ അറ്റത്ത് വടക്കേ ആഫ്രിക്കയിലുള്ള ഒരു സ്ഥലമാണ് സൈറീൻ എന്ന് പറയുന്നത്. വടക്കേ ആഫ്രിക്കയിൽ അവിടെ പോയി താമസിക്കുന്ന ഒരു യഹൂദനാ. ആ യഹൂദൻ തിരിച്ചു വന്നേക്കുക പെസഹ പെരുന്നാളിന്റെ സമയത്ത്, അവനെയാണ് യേശുക്രിസ്തുവിനെ കുരിശ് ചുമക്കാനായിട്ട് നിർബന്ധിച്ചത്. ആ ഒരു വാക്യം കൂടി വായിച്ചാൽ ഒരു വലിയ ഒരു അനുഭവം ഈ പെസഹ പെരുന്നാളിൽ ശിമോന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിപ്പിച്ചോട്ടെ. എന്തുകൊണ്ട് ഇവിടെ യഹൂദനായിരിക്കുന്ന ശിമോന്റെ പിന്നെ മക്കളുടെ പേര് ഇവിടെ പറഞ്ഞേക്കുക? അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെ അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരൻ ശിമോൻ എന്ന് പറയുക. ഒരിക്കലും യഹൂദന്മാര് മക്കളുടെ പേരിൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അപ്പന്മാരുടെ പേര് മക്കൾ അറിയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സുവിശേഷം എഴുതിയത് യേശുക്രിസ്തുവിന് ശേഷം 10-60 വർഷങ്ങൾക്ക് ഇപ്പുറമായതുകൊണ്ട് അത്രയും നാളെ സഭയിൽ നടന്ന ഒരു വലിയ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി എന്ന് പ്രത്യേകം പരാമർശിച്ചേക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ശിമോൻ ഈ കുരിശൊക്കെ ചുമന്നു, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നു. ഈ ശിമോൻ യഹൂദ മതാനുസാരിയായിരുന്ന ശിമോൻ ക്രിസ്ത്യാനിയായി തീർന്നു. അത് വേദവസ്ത്രത്തിൽ എഴുതിയിട്ടില്ല, പക്ഷെ പിന്നീട് നമ്മൾ പൗലോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. റോമാലേഖനം 16:13 വാക്യം വായിച്ചേ. റോമൻസ് ചാപ്റ്റർ നമ്പർ 16:13. റോമർ 16:13. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച കറക്റ്റ് ആണോ വാക്യം? ഒരു പ്രാവശ്യം കൂടെ വായിച്ച എല്ലാരും ഒന്ന് കേക്കട്ടെ.
16:13 കർത്താവിൽ പ്രസിദ്ധനായ രൂഫാസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്തു.
മുമ്പേ പറഞ്ഞ മർക്കോസിന് സുവിശേഷം 15:21 അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി എന്ന് പറഞ്ഞല്ലോ. അതിനാ കാര്യം, എന്താ കാര്യം? ഇവിടെ പറയുക, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുകയും. പൗലോസിൽ റോമയിലുള്ള ആൾക്കാരോട് പറയുക, രൂഫോസ് ഇപ്പോൾ കർത്താവിൽ പ്രസിദ്ധനാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഈ ശീമോൻ ക്രിസ്ത്യാനി ആയി തീർന്നു. ഈ ശീമോന്റെ ഭാര്യയാണ് രൂഫോസിന്റെ അമ്മ. അതായത് പൗലോസ്ലീഹ പറയുന്ന എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുന്നതിന് പൗലോസ്ലീഹ പറയുവാൻ തക്കവണ്ണം ശീമോന്റെ ഭാര്യയും ശീമോന്റെ മക്കളും, അലക്സാണ്ടറും രൂഫോസും ശീമോന്റെ മക്കളാണ്, അവർക്ക് അത്രയേറെ ക്രിസ്തീയ സഭയിൽ ഒരു വലിയ മാനമുണ്ടായി, അവര് ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 13:13 ഞാൻ ഒത്തിരി അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂഫോസ് കർത്താവിൽ പ്രസിദ്ധനായി തീർന്നു. അവന്റെ അപ്പനാണ് ഈ ഷീമോൻ. ജീവിതത്തിലുണ്ടായ ആകസ്മികമായിട്ടുണ്ടായ ഒരു കുരിശ് ഷീമോൻ ചുമന്നത് വഴി അവർ ക്രിസ്ത്യാനിയായി തീർന്നു. മക്കളെല്ലാം കർത്താവിൽ പ്രസിദ്ധരായി. പൗലോസിന്റെ കാലഘട്ടമായപ്പോഴത്തേന് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. പൗലോസ് അവരും പറയും, എനിക്കും അമ്മയായ അവന്റെ അമ്മ. അപ്പം രൂഫോസിന്റെ അമ്മയെ സ്വന്തം അമ്മയായി ഗണിക്കുവാൻ തക്ക, അതായത് ഷീമോന്റെ ഭാര്യയെ ആകസ്മികമായി കുരിശ് ചുമക്കേണ്ടി വന്ന കുറേനക്കാരനായ ഷീമോന്റെ ഭാര്യ, അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെ അപ്പനായ ഷീമോന്റെ ഭാര്യ, രൂഫോസിന്റെ അമ്മ പൗലോസ് ലീഹായിക്കും അമ്മയായി തീർന്നു. അത്രമാത്രം മാറ്റം ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പെസഹാ പെരുന്നാളിന്റെ പ്രാധാന്യമാണ്. അപ്പോൾ ജീവിതത്തിൽ ആകസ്മികമായിട്ടുണ്ടാകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഇന്ന് വളരെയേറെ സങ്കടം. ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ച വിഷയമേ അല്ല, ഇത് പറയാൻ ഉദ്ദേശമല്ല, പരിശുദ്ധമായി തോന്നിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആകസ്മികമായിട്ട് ഒരു കുരിശ് നമുക്കേണ്ടി വന്ന ആരെങ്കിലും ഒരാളെങ്കിലും കാണുമായിരിക്കും ഇന്ന്. അതുകൊണ്ടായിരിക്കും ദൈവം എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ കുരിശ് നമുക്കേണ്ടി വന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, കാരണം നിങ്ങൾ പ്രസിദ്ധരാകാൻ പോവാ. കാരണം നിങ്ങൾ ആകസ്മികമായി കുരിശ് നമുക്കേണ്ടി വന്നെങ്കിൽ തലമുറ അനുഗ്രഹിക്കപ്പെട്ടും പോവാന്ന് ഓർത്താ മതി. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ തലകുനിച്ചാ ഇപ്പോൾ എന്നെ കേൾക്കുന്നതെങ്കിൽ, ദൈവവചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടി ദൈവം നല്ലൊരു കാര്യം കരുതിയിട്ടുണ്ട് എന്ന് മാത്രം ഓർക്കുക. നമ്മൾ പറഞ്ഞത് സാ പെരുന്നാളിന്റെ പ്രാധാന്യമാണ്. അത് ആ പെരുന്നാളിൽ അവര് നിർബന്ധമായും യഹൂദന്മാര് തിരികെ അവര് യെരുശലേമിൽ എത്തിച്ചേരും എന്നുള്ള ആ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ പ്രാധാന്യം എത്രമാത്രം, അങ്ങ് കുറേനയിൽ കിടന്ന ഷീമോൻ ഈ പെരുന്നാളിനിവിടെ വന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പം പെരുന്നാളുകളിൽ ഈ പെസഹാ പെരുന്നാൾ, പെന്തക്കോസ്തി പെരുന്നാൾ, കോടാര പെരുന്നാൾ, ഈ മൂന്ന് പെരുന്നാളുകൾ നിർബന്ധമായും വരും എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ഉടനെ പാസ്റ്റർ പറയുക, അങ്ങനെ ചില പെരുന്നാളുകളെ പറ്റി തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്. ഉടനെ അന്നാമ്മ, പിന്നെ എന്താണ് പെരുന്നാളുകൾ ഇല്ലെന്നും പെരുന്നാളുകൾ ആചരിക്കേണ്ടെന്നും എല്ലാ ദിവസവും ഒരുപോലെയാണെന്നും മറ്റും പറയുന്നത്? ഉടനെ പാസ്റ്റർ അവിടെ അവരുടെ സ്ഥിരം നമ്പറിലേക്ക് മാറി, ഇതൊക്കെ പഴയ നിയമത്തിലെ ആചാരങ്ങളാണ്, അതെല്ലാം മാറ്റി കർത്താവ് പുതിയ നിയമം തന്നു, അതിൽ പെരുന്നാൾ ഒന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പുതിയ നിയമത്തിനെ പറ്റിയാന്ന് പറയുക. ഉടനെ അന്നാമ്മ മറുപടി പറയുക, പഴയതിനെ മായ്ച്ചു കളയുവാനല്ല അവയെ നിവർത്തിപ്പാനായിട്ട് അത്ര ഞാൻ വന്നിരിക്കുന്നതെന്നല്ലേ കർത്താവ് കൽപ്പിച്ചത്. അപ്പോൾ പിന്നെ മാറ്റിയത് ആരാണ്? തന്നെയുമല്ല, ഈ ദിവസങ്ങളൊക്കെ തലമുറ തലമുറയായും നിത്യ നിയമമായും പെരുന്നാളുകളായിട്ട് ആചരിക്കണമെന്നല്ലേ തിരുവചനം? അപ്പോൾ ദിവസങ്ങളിൽ പ്രത്യേകതകളുണ്ടെന്നും പെരുന്നാളുകളുണ്ടെന്നും മറ്റുമുള്ളത് വേദാനുസരണമാണെന്ന് സമ്മതിക്കാതെ വയ്യ. വിശുദ്ധ യോഹന്നാൻ 7:8 വായിച്ചാട്ടെ.
നിങ്ങൾ പെരുന്നാളിന് പോകുമ്പോൾ എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇവൻ ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു.
അതിനുശേഷം കർത്താവ് പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ വായിക്കണമെന്നില്ല. ഇപ്പോൾ യോഹന്നാൻ സുവിശേഷം 7:8 വാക്യം പുതിയ നിയമം ആണെന്ന് പറഞ്ഞപ്പോ അന്നാമ്മ പുതിയ നിയമത്തിലേക്ക് കടന്നു.
പുതിയ നിയമത്തിൽ നിന്നെയുള്ള വേദത്തെളിവുകൾ പെരുന്നാൾ ആചരിക്കുന്നതിനെ പറ്റി പറയും. യേശു ക്രിസ്തു തന്നെ പെരുന്നാളിന് പോകാൻ വേണ്ടി മറ്റേ ശിഷ്യന്മാരെ എല്ലാവരെയും അങ്ങോട്ട് വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം 34-35 വാക്യങ്ങളിലാണ് പെരുന്നാളിന്റെ കർത്താവ് ചെല്ലുകയും ദാഹിക്കുന്നവനല്ല എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുകയൊക്കെ ചെയ്ത സംഭവം. നേരത്തെ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണെന്ന് ഞാൻ ഓർക്കുന്നു, അതോ ബുധനാഴ്ച പ്രസംഗത്തിലാണോ, 7:34-35 വാക്യങ്ങൾ. എന്നെ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പെരുന്നാളിന്റെ ഒടുക്കത്തെ ദിനമായ മഹാദിനത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമ്മൾ വായിച്ചത്. അതിന്റെ തുടക്കമായത് 7:8 അപ്പോൾ നിങ്ങൾ പെരുന്നാളിന് പോകുകയും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനം കർത്താവ് പെരുന്നാളിന് പോകുന്നതായിട്ട് നമ്മൾ 34-35 വാക്യങ്ങളിൽ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് പാസ്റ്റർ പറയുക, ഇങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞതല്ലാതെ കർത്താവ് പോയില്ലല്ലോ. യഹൂദന്മാരുടെ ഒരു ദുരാചാരവുമായി സഹകരിക്കുവാൻ കർത്താവ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് പോകാത്തത്. ഉടനെ അന്നാമ്മ, പെരുന്നാളെ സംബന്ധിക്കുന്ന അനാവശ്യവും ദുരാചാരവുമായിരുന്നെങ്കിൽ തന്റെ ശിഷ്യന്മാർ പോകണമെന്ന് കർത്താവ് കൽപ്പിക്കുമായിരുന്നോ? അല്പം കൂടെ മെച്ചമായി കർത്താവിനെ പറ്റി ചിന്തിക്കേണ്ടായോ? അടുത്ത വാക്യം കൊണ്ട് വായിച്ചാട്ടെ. ഉടനെ പാസ്റ്റർ വായിക്കുക, 9 വാക്യം വായിച്ചു. യോഹന്നാൻ 7:9
ഇങ്ങനെ നിങ്ങൾ പെരുന്നാളിന് പോകുകയും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു.
ബാക്കി അടുത്ത വാക്യം,
അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിലെന്ന പോലെ പോയി. എന്നാൽ
അപ്പോൾ അല്ലാമ പറയാ, കർത്താവും രഹസ്യമായി പെരുന്നാളിന് പോയി എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പെരുന്നാളുകൾ വേദാനുസരണമാണെന്ന് ബോധ്യമായോ? അപ്പൊ എന്തിനാ രഹസ്യമായിട്ട് പോയത്? അവിടെ ചെന്ന് അവസാന ഒടുക്കത്തെ ദിനം അവര് ശിലോഹാമിൽ നിന്ന് അവിടെ കൊണ്ടുവന്ന് വെള്ളം തൂകുന്നതായ ആ ഒരു സമയം, ഞാനത് ജീവജല നദിയെ പറ്റി എവിടെയോ ഞാനത് നിങ്ങൾക്ക് തന്നെയാണോ ക്ലാസ് എടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല, അല്ലെങ്കിൽ ക്ഷമിക്കുക, ബുധനാഴ്ച പ്രസംഗത്തിലായിരിക്കും അത് വിശദമായിട്ട് ഞാൻ അത് പറഞ്ഞു. അത് ഇപ്പൊ പറയാൻ പോയ സമയം പോകുന്നത് കൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. യേശു ക്രിസ്തു ആ പെരുന്നാളിന് പോയി. ആ പെരുന്നാളിന്റെ അന്തസ്സത്ത് എന്തായിരിക്കണം എന്നുള്ളത് യേശു ക്രിസ്തു കാണിച്ചു തന്ന അനുസരിച്ചാണ് ക്രിസ്തീയ സഭയിൽ പെരുന്നാൾ ആചരണം എന്നുള്ളതും കൂടി ഞാൻ ഉറപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവും രഹസ്യമായി പെരുന്നാളിന് പോയി എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ പെരുന്നാളുകൾ വേദാനുസരണമാണെന്ന് ബോധ്യമായോ? ഉടനെ പാസ്റ്റർ പറയുക, അത് വേദപുസ്തകത്തിന്റെ 1-2 വാക്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അഭിപ്രായം പറയാവുന്ന കാര്യമല്ല, മുഴുവനും പരിശോധിക്കണം. അപ്പൊ കർത്താവ് എന്ന് പറഞ്ഞിട്ടും പാസ്റ്റർ സമ്മതിക്കുന്നില്ല. ഉടനെ അന്നാമ, പാസ്റ്റർ മുഴുവനും പരിശോധിച്ചിട്ടുള്ള ആളല്ലേ? പെരുന്നാൾ വേണ്ടെന്നോ പെരുന്നാളിൽ സംബന്ധിക്കേണ്ടെന്നോ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേരെ മറിച്ച്, പെരുന്നാളുകളുടെ ആചരണം ദൈവനിശ്ചയമാണെന്നും ഇസ്രായേൽ സഭയും നമ്മുടെ കർത്താവും പെരുന്നാളുകൾ ആചരിച്ചിരുന്നു എന്നുമുള്ളതിന് വേദത്തെളിവുകൾ ധാരാളമുണ്ട്. എന്ത് പറയുന്നു? ഉടനെ പാസ്റ്റർ, വേദപുസ്തകത്തിൽ പെരുന്നാളുകളെ പറ്റി പറയുന്നുണ്ട്, അതെല്ലാം പഴയ നിയമത്തിലെ പെരുന്നാളുകളാണ്. ഉടനെ അന്നാമ, പെസഹ ഒരു പെരുന്നാളായിരുന്നു പാസ്റ്റർ? അത് യഹൂദന്മാരുടെ പെരുന്നാളായിരുന്നു. അന്നാമ, ആ പെരുന്നാൾ കർത്താവ് ശിഷ്യമാരെ ആചരിച്ചതല്ലേ പാസ്റ്റർ? ആചരിച്ചതാണ്. അന്നാമ, തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ ഈ പെസഹ പെരുന്നാൾ ആചരിക്കണമെന്നുള്ളത് മുമ്പേ അത് ജിജി വായിച്ചായിരുന്നു. പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ നിന്നുള്ള വായന 14-17 വാക്യങ്ങളിൽ, തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ ഈ പെസഹ പെരുന്നാൾ ആചരിക്കണമെന്നുള്ളത് ദൈവകൽപ്പനയല്ലേ? അതിന് വേദത്തെളിവില്ലേ? ഈ കൽപ്പന നമ്മുടെ കർത്താവ് അനുസരിച്ചതല്ലേ? ഈ പെസഹ ആചരിച്ചുകൊണ്ടല്ലേ പുതിയ നിയമ പെസഹയാകുന്ന വിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് സ്ഥാപിച്ചത്? ഉടനെ പാസ്റ്റർ പറയുക, പഴയ നിയമകാലത്ത് ഈ പെരുന്നാൾ ആചരണം ക്രിസ്തീയ സഭയിൽ തുടരണമെന്ന് നിർബന്ധമില്ല. അല്ലാമ, അതിനുള്ള തെളിവ് എന്താണ്? തലമുറ തലമുറയായും നിത്യ നിയമമായി ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ച് സ്ഥാപിച്ച പെസഹ പെരുന്നാൾ ക്രിസ്തീയ സഭയിൽ ക്രിസ്തു പുതുക്കി സ്ഥാപിക്കുകയും താൻ വീണ്ടും വരുന്നത് വരെയും ലോകാവസാനത്തോളം നിങ്ങൾ പ്രകാരം ചെയ്യുമെന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുതിയ നിയമ പെസഹായി ആചരിക്കേണ്ടത് നിർബന്ധമല്ലെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ പാസ്റ്ററേ? നിങ്ങൾ എന്നെ കേൾക്കുന്നവരെല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പഴയ നിയമ പേരുകൾ തന്നെയാണ് ഇതിനെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. പെസഹ എന്നും പെന്തക്കോസ്തി എന്നും കൂടാരപ്പെരുന്നാൾ എന്നും തന്നെ പേരിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ ആചരിക്കുന്നത്. ഇതിന് യേശു ക്രിസ്തു കാണിച്ചു തന്ന പുതിയ നിയമത്തിന്റെ വഴിയായിട്ട് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. അതായത് പിതാവാം ദൈവം തുടങ്ങി വെച്ച ആ രക്ഷാകര പദ്ധതി യേശുക്രിസ്തു വന്ന് ഇതെല്ലാം മാറ്റി എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന് യാതൊരു സാങ്കത്യവും ഇല്ലാതെ വരും. അപ്പൊ തൃത്വ ദൈവത്തെ നിഷേധിക്കില്ല. ഇവരെ ഈ പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിലൊക്കെ അറിഞ്ഞു അറിയാതെ പോകുന്ന ആന്റിമാരും അമ്മാമ്മമാരും ഒക്കെ ഉണ്ടെങ്കിലും ഓർത്തിരുന്നോണം, നിങ്ങള് ചെയ്യുന്നത് പിതാവാം ദൈവത്തെ നിഷേധിക്കുക ചെയ്യുന്നേ. കാരണം പിതാവാം ദൈവം തുടങ്ങി വെച്ച കാര്യം യേശുക്രിസ്തു നമുക്കതൊന്നും പൗരോഹിത്യം പൗരോഹിത്യത്തെ പറ്റി ക്ലാസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഒരു മാറ്റി അതിന്റെ രീതി മാറ്റി യേശുക്രിസ്തു നമുക്ക് നൽകി. അതുകൊണ്ടാ പൗരോഹിത്യമോ മറ്റു കാര്യം ഒന്നും സഭയിൽ നമ്മൾ എടുത്തു മാറ്റാതെ ഏത് രീതിയിലാക്കി, യേശുക്രിസ്തു കാണിച്ചു തന്ന രീതിയിലാക്കി. പെന്തക്കോസ്തി എന്ന് പറയുന്നത് നമ്മൾ പഴയ പെന്തക്കോസ്തി അല്ല, യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന 50-ാം ദിവസം അതെല്ലാം പുനർനവീകരിക്കുകയായിരുന്നു യേശുക്രിസ്തു. 50-ാം ദിവസം ആണ് നമ്മളെ പെന്തക്കോസ്തി പെരുന്നാൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ചലനാത്മക ശക്തി സഭയിലേക്ക് ഇറങ്ങി സഭയുടെ ബാപ്റ്റിസം നടന്ന ദിവസം അത് നമ്മൾ ആചരിക്കുകയാണ്. പെസഹ യേശുക്രിസ്തു പേര് നമ്മൾ മാറ്റിയില്ല. പിതാവാം ദൈവം തുടങ്ങിയ രക്ഷാകര പദ്ധതി തന്നെ കാൽവരി കുരിശിൽ കുഞ്ഞാട് രക്തം ചിന്തി അതിന്റെ വിശദീകരണമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നല്ലോ. സെഡാർമിയിലും യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധം അഫിക്വാമൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവാണെന്നുള്ളത് ഞാൻ സ്ഥാപിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പെസഹ ഈ പേരുകളൊന്നും നമ്മൾ മാറ്റാത്ത അതുകൊണ്ടാണ് യേശുക്രിസ്തു നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്ന ആ ഒരു രീതിയിൽ ആണ് നമ്മൾ ആ കാര്യങ്ങൾ ആചരിക്കുന്നതെന്ന് മാത്രം. അത് പ്രത്യേകം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മാറ്റുന്നത് ശരിയാണോ പാസ്റ്ററെ? പാസ്റ്റർ എന്താണ് ഇത്ര ആലോചിക്കാതെ പറയുന്നത്? കർത്തൃകൽപ്പനയ്ക്കും വേദവചനങ്ങൾക്കും എതിരായിട്ടാണോ സംസാരിക്കേണ്ടത്? ഉടനെ പാസ്റ്റർ പറയുന്നു, പുതിയ നിയമത്തിൽ പെരുന്നാളിന്റെ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നാമ ക്രിസ്തു പെരുന്നാളിന് പോയതും തന്റെ ശിഷ്യന്മാരെ പെരുന്നാളിന് അയച്ചതും പുതിയ നിയമത്തിലെ കാര്യങ്ങളല്ലേ? പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലെ ആളാണോ? ഉടനെ പാസ്റ്റർ, അതെ, അദ്ദേഹം പെരുന്നാളുകൾ ആചരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഉടനെ അന്നാമ, ഓഹോ, അദ്ദേഹം പെരുന്നാൾ ആചരിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഇത് ഇനിയും പറയുന്ന കാര്യങ്ങളൊക്കെ പലർക്കും പുതിയ അറിവായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ പെരുന്നാൾ ആചരിച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇനി അടുത്തായിട്ട് വായിക്കാൻ പോകുന്നേ. അപ്പോസ്തല പ്രവൃത്തി 18:21 വായിച്ചാട്ടെ.
ദൈവഹിതമുണ്ടെങ്കിൽ അവർ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫേസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസര്യയിൽ വന്നിറങ്ങി യെരുശലേമിലേക്ക് ചെന്നു സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. കുറെ കൂടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫേസസിൽ നിന്ന് കപ്പൽ നീക്കി കൈസര്യയിൽ വന്നിറങ്ങിയിലേക്ക് ചെന്നു.
ഓക്കെ, അതിലേക്ക് വരാം. അപ്പൊ അത് ഈ പോകുന്നത് ഞാൻ ഇപ്പം ധൃതി വെച്ച് പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ അത് പെരുന്നാൾ ആചരിക്കാനായിട്ട് പോവുക, അതിനുവേണ്ടിയാണ് പോകുന്നതെന്ന് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് 20:16 വായിച്ചേ. 20:16
കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളേക്ക് എരുശിലേമിൽ എത്തേണ്ടതിന് പൗലോസ് വെച്ചപ്പെടുകയാൽ ആസ്യയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫേസോസിൽ അടുക്കാതെ ഓടേണം എന്ന് നിശ്ചയിച്ചിരുന്നു.
ആ അതാണ്. അപ്പോൾ ഈ പൗലോസിനെ ഇങ്ങനെ ധൃതി വെച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ധൃതി വെച്ച് പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളേക്ക്, പെന്തക്കോസ് പെരുന്നാളാ, ആ പെന്തക്കോസ് പെരുന്നാളിലേക്ക് എരുശലേമിൽ എത്തണം. അതിനുവേണ്ടി ബന്ധപ്പെട്ട പൗലോസിക പോയതായിട്ട് 18-ാം അധ്യായത്തിലും 20-ാം അധ്യായം 16-ാം വാക്യത്തിലും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 18-ാം അധ്യായം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 18-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
18-ാം അധ്യായം കുറേ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോടുകൂടെ യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കൈത്രയിൽ വെച്ച് തന്റെ തല ശൗര്യം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്കില്ലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫേസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട്
അപ്പൊ തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ നോക്കൂ നമ്മള് മറ്റൊരു സംശയമാണ്, പലരുടെ ഒരു സംശയമാണ്, ഒരു നേർച്ച നേരുന്നത് ശരിയാണോ, നേർച്ച നേരുന്നത് ശരിയാണോ, നേർച്ച നേരിക നിവർത്തിക്കുകയൊക്കെ ചെയ്യാവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത്. ഇത് പൗരസ്ലിക ചെയ്ത നേർച്ച എന്നായിരുന്നു, നമ്മള് ഇതിനോട് ഒരുപാട് മെഴുതിരി കത്തിച്ചേക്കാവേ എന്നൊന്നുമല്ല പറഞ്ഞത്. എന്തായിരുന്നു പൗരസ്ലിക ചെയ്തത്? തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെംക്രൈനയിൽ വെച്ച് എന്നാ ചെയ്തു സഹായിച്ചേ, പല ക്ഷൗരം ചെയ്യിച്ചു, പല ക്ഷൗരം ചെയ്യിച്ചു, അതായിരുന്നു നേർച്ച പൗലോസ്ലിയാടെ. നോക്കിയേ, പൗലോസ്ലിയാടെ വ്യക്തിത്വത്തെ പറ്റി പഠിക്കുമ്പോൾ ഈ പെരുന്നാൾ ആചരണം നേർച്ച എല്ലാം വളരെ ശക്തമായിട്ട് ക്രിസ്തീയ സഭയിൽ തുടങ്ങി വെച്ചയാളാണ് പൗലോസ്ലിയ. പിന്നെ എന്തുകൊണ്ടോ ഇത് പലരുടെ കയ്യിൽ കയറി ഇറങ്ങി അത് അങ്ങനെ അങ്ങ് മാറിപ്പോയി, നമ്മുടെ സഭയിൽ അത് ആചരിച്ചു വരുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ റിഫർമേഷൻ ഉണ്ടായ സമയത്ത് ഇത് മുഴുവൻ എടുത്തു മാറ്റപ്പെട്ടതാണ്. വളരെ കൃത്യമായി ഇവിടെ എഴുതിയേക്കുന്നത്, ധാരാളം നേർച്ചകള് 16:3 വായിക്കണമെന്നില്ല, ഞാൻ കുറെ വാക്യങ്ങൾ പറയുന്നേ ഉള്ളൂ. 16:3, 20:16, 21:17 മുതൽ 21 വരെ, 20-ാം അധ്യായം 6-ാം വാക്യം, 24-ാം അധ്യായം 17-ാം വാക്യം, 1 കൊരിന്ത്യർ 16:8, ഇവിടെ എല്ലാം പൗലോസ്ലീഹ പെരുന്നാൾ ആചരിക്കുന്നത്, നേർച്ച നേരുന്നത്, ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് നേർച്ച നിവർത്തിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പെരുന്നാൾ ആചരണത്തിന് വേണ്ടി ധൃതി വെച്ച് പൗലോസ്ലിഹ പെന്തക്കോസ്ത നാളേക്ക് യെരുശലേമിൽ ചെല്ലാൻ വേണ്ടി ധൃതി വെക്കുന്ന, ബദ്ധപ്പെടുന്ന പൗലോസ്ലിഹയെ 20:16 കാണും. പിന്നെ പാസ്റ്റർ അത് വായിക്കുന്നു, കഴിയുമെങ്കിൽ പെന്തക്കോസ്ത പെരുന്നാൾ യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബദ്ധപ്പെടുകയാൽ എഫേസൂസിൽ അടുക്കാതെ പോകണമെന്ന് നിശ്ചയിച്ചിരുന്നു. അല്ലാമ പെരുന്നാൾ ആചരണത്തിന് ഇതിനേക്കാൾ വ്യക്തമായ വേദത്തെളികൾ ആവശ്യമുണ്ടോ പാസ്റ്ററെ? അത്ര താല്പര്യമായിട്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പെരുന്നാളുകളെ കരുതിയിരുന്നത്. ഇതൊക്കെ വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വെളിവായ കാര്യങ്ങളാണല്ലേ. അപ്പോസ്തല പ്രവൃത്തികൾ 21:17-26 വാക്യങ്ങളിൽ നേർച്ചയുള്ള 4 പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ നേർച്ചകളും വഴിപാടുകളും കഴിപ്പാൻ വിശുദ്ധ പൗലോസ് പോയി എന്നും കാണുന്നു. അതൊന്ന് വായിച്ചാട്ട്, പെട്ടെന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 21:17 നമ്മൾ പഠിച്ചു പോകുമ്പോൾ വിശദമായിട്ട് തന്നെ അങ്ങ് പഠിച്ചു പോവാം.
യെരുശലേമിലെത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോവിന്റെ അടുക്കൽ പോയി. മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി. അവൻ അവരെ വന്ദനം ചെയ്തു. തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ക്ഷയിച്ചത് ഓരോന്നോരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞത്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര 1000 എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാവുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും ഈ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ചു കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താവുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്നവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയായുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുചി വരുത്തി. അവരുടെ തലം ശൗര്യം ചെയ്യിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്ന് നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുചി വരുത്തി ദേവാലയത്തിൽ ചെന്നു. അവരിൽ ഒരുത്തിന് വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്നെ ബോധിപ്പിച്ചു.
ഓരോരുത്തരും വേണ്ടിയുള്ള ശുദ്ധീകരണ കാലം അവരെ കൊണ്ട് നേർച്ച നിവർത്തിക്കാനായിട്ട് പൗലോസ്ലിഹ ദേവാലയത്തിൽ പോയതായിട്ടാണ് നമ്മൾ ആ വിശദമായ ഭാഗത്ത് വായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധനായ പൗലോസ്ലിഹ ഈ കാര്യങ്ങളെല്ലാം ദേവാലയത്തിൽ ചെന്ന് ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇനി പാസ്റ്റർ ചോദിക്കുക, ഇത്രയും കേട്ട് കഴിഞ്ഞപ്പം പാസ്റ്റർ ചോദിച്ചു, പെരുന്നാളിനെ പറ്റി വേറെ തെളിവല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുക. എന്നാ എന്നാ പറയും, ധാരാളം ഉണ്ട് പാസ്റ്ററെ. അപ്പോസ്തല പ്രവൃത്തി 20:6 വായിച്ചാട്ടെ. 20:6,
ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുത്തെത്തി. 7 അവിടെ പാർത്തു.
അതാ ഞങ്ങൾ 10 പെരുന്നാൾ, ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കാലം കഴിഞ്ഞിട്ട് മക്കളുനിയക്കാരുടെ വീൽപോസ് പട്ടണത്തിൽ നിന്ന് കപ്പൽ കയറി എന്ന് പറയുകയാണ്. ഫിലിപ്പിയായിൽ നിന്ന് കപ്പൽ കയറി എന്ന് പറയുകയാണ്. അപ്പോൾ ആ പെരുന്നാൾ കാലഘട്ടം കഴിഞ്ഞിട്ടാ പിന്നീട് കപ്പൽ യാത്രയൊക്കെ ചെയ്യുന്നത്. പെരുന്നാൾ ആചരിക്കാൻ വേണ്ടി വളരെ കൃത്യമായി യെരുശലേമിൽ ബന്ധപ്പെട്ടെത്തുന്ന, അല്ലെങ്കിൽ ഒരു യാത്ര തുടങ്ങുന്നതിന് പെരുന്നാൾ ഉണ്ടെങ്കിൽ അത് ആചരിച്ചിട്ട് മാത്രം പോകുന്ന പൗലോസ്ലിഹയെ നമ്മളിവിടെ കാണുകയാണ്. അന്നമ്മ പറയുകയാണ്, പത്തീറ പെരുന്നാൾ എന്ന് വെച്ചാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്നാണ്. പെരുന്നാൾ കാലം കഴിഞ്ഞിട്ടേ അദ്ദേഹം യാത്ര പുറപ്പെട്ടുള്ളൂ. അത്ര ഭക്തിപൂർവ്വമാണ് അപ്പോസ്തലം പെരുന്നാൾ ആചരിക്കുന്നത്. 1 കൊരിന്ത്യർ 16:8 വായിച്ചേ. 1 കൊരിന്ത്യർ 16:8 പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പ്രസഹ പെരുന്നാൾ ഇതെല്ലാം വളരെ ശക്തമായി പൗലോസ്ലിഹ ആചരിച്ചിരുന്നു എന്നുള്ളതാ. അപ്പോൾ അത് അതിനുവേണ്ടി ആ ദിവസങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോവുകയും ക്രിസ്തീയ സഭയുടെ ചട്ടമനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവര് ക്രിസ്ത്യാനികളായി കൂടി വരുന്നവർ ചേർന്ന് സിസ്റ്റം ചെയ്യുകയും പൗലോസ്ലിഹ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ പരിശുദ്ധ പൗലോസ്ലിഹ അത് വളരെ ഭക്തിപൂർവ്വം നടത്തി വന്നിരുന്നതിന്റെ മറ്റൊരു തെളിവാണിത്. അപ്പോസ്തോലൻ യെരുശലേമിൽ വഴിപാടുകളും നേർച്ചകളും അർപ്പിച്ചതായി അപ്പോസ്തല പ്രവൃത്തി 24:17 വായിച്ചാട്ടെ.
പല സംവത്സരം കൂടിയിട്ട് ഞാൻ എന്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു. അതനുഷ്ഠിക്കുമ്പോൾ
അതിനുവേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. ഒന്ന് ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു, മതി അന്നാമേ, എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. ഒന്ന് അന്നാമ അങ്ങനെ അങ്ങ് പോയാലോ, തിരുവചനം പരിശോധിക്കാനും എന്നെ നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാനുമല്ലേ പാസ്റ്റർ വന്നത്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ശിഷ്യന്മാരുടെ മേൽ ആവശിച്ചത് പെന്തിക്കോസ് പെരുന്നാൾ ദിവസമായിരുന്നല്ലോ. ആ പെരുന്നാളിന്റെ പേരല്ലേ പാസ്റ്റർ ഇപ്പോൾ നിൽക്കുന്ന സഭയ്ക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവര് ഇവരുടെ പെന്തക്കോസുകാരുടെ പേര് തന്നെ പെന്തക്കോസിന്നാ, പക്ഷേ പെന്തക്കോസ്തന്ന, പക്ഷേ അവരതുമായിട്ടൊരു ബന്ധം കാണിക്കുന്നില്ലെന്നുള്ളത് വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്നു. അപ്പോൾ ആ പെരുന്നാളിന്റെ പേരല്ലേ പാസ്റ്റർ ഇപ്പോൾ നിൽക്കുന്ന സഭയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം പുതിയ നിയമ സംഭവങ്ങളാണല്ലോ. പെരുന്നാൾ ആചരണം വേദാനുസരണമാണെന്ന് പാസ്റ്റർക്ക് ബോധ്യമായോ? ഒന്നേ പാസ്റ്റർ പറയുക, നിങ്ങൾ ചില മരിച്ചുപോയ പിതാക്കന്മാരുടെ ഓർമ്മ ദിവസങ്ങളും പെരുന്നാളുകളുമായി ആചരിക്കുന്നുണ്ടല്ലോ, അതിന് വേദത്തെളിവുകളുണ്ടോ? സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒന്നാമ പറയാം, പാസ്റ്റർ പോകാൻ ധൃതി വയ്ക്കരുത്, ഞങ്ങൾ മാർത്തോമാസ്ലിഹയുടെ പെരുന്നാൾ കൊണ്ടാടുന്നു. അദ്ദേഹം ഒരു പരിശുദ്ധനായിരുന്നു എന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നെ പാസ്റ്റർ പറയുക, നിശ്ചയമായും അദ്ദേഹം ഒരു പരിശുദ്ധൻ തന്നെയായിരുന്നു. ഒന്നെ കാരണം യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആള് പരിശുദ്ധനായ മാർത്തോമാസ്ലിഹ, അത് ആർക്കും നിഷേധിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഞാൻ നേരത്തെ ഈ വിശുദ്ധന്മാരുടെ കാര്യം നേരത്തെ വായിപ്പിച്ചുള്ള, എന്നാലും പെട്ടെന്ന് രണ്ടു വാക്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. ആരാണ് വിശുദ്ധന്മാർ? 50:5 വായിച്ചോട്ടെ. 50:5
യാഗം കഴിച്ചിട്ട് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും.
എന്ന് പറഞ്ഞാൽ യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ കുർബാന ചൊല്ലിയെന്ന് മാത്രമല്ല, യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ യാഗമായി സമർപ്പിച്ചവർ. മാർത്തോമാസ്ലിഹ കുന്തമേറ്റ് 18 December കുന്തമേറ്റു. 21 December രക്തസാക്ഷി മരണമാണ്, അത് നമ്മൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ മാർത്തോമാസ്ലിഹ തന്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. വിശുദ്ധനായ ഗീവറി സഭ യേശുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. പരിമല തിരുമേനി, അതെല്ലാം റെഡ് മാറ്റിടമായിരുന്നുവെങ്കിൽ പരിമല തിരുമേനിയും മാതാവും ഒക്കെ ചെയ്ത് വൈറ്റ് മാറ്റിടം തങ്ങളുടെ ജീവിതം പരിപൂർണമായി സമർപ്പിച്ച് യാഗമായിട്ട് അർപ്പിച്ചു. ബാക്കിയൊന്നും ലോകത്തിലുള്ള ലോകക്കാരെ എല്ലാം വേണ്ടാന്ന് വെച്ചു. മീൻസ് അതിന്റെ ലൗകികമായ മോഹങ്ങളിലേക്കൊന്നും പോകാതെ അവര് ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം ഹോമയാഗമായി പതിയെ പതിയെ, സ്വാഭാവിക മരണമായിരുന്നുവെങ്കിൽ പോലും അവരുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീർന്നു. അതിനാണ് വൈറ്റ് മാറ്റിടം എന്ന് പറയുന്നത്. റെഡ് മാറ്റിടം ലിറ്ററലി അറുക്കപ്പെട്ടവർ, ക്രിസ്തുവിന് വേണ്ടി അറുക്കപ്പെട്ടവർ അവരാണ് വിശുദ്ധന്മാർ കേട്ടോ. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവർ വിശുദ്ധന്മാരാണെന്ന് തിരുവചനം തന്നെ സൂചിപ്പിക്കുന്നു. 16:3 വാക്യം വായിച്ചേ. ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ടോ എന്ന്. 16:3
ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ.
ഭൂമിയിലെ വിശുദ്ധന്മാരുണ്ട്, അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ദൈവപ്രസാദം ജീവിതത്തിൽ ലഭിച്ചവരാ ഇവരെ. അപ്പോ ഞാൻ ഈ പ്രസാദം എന്നുള്ള വാക്ക് നേരത്തെ വിശദീകരിച്ചു തന്നിട്ടുള്ളതാ. നമ്മളൊരു മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് നിവേദ്യമായിട്ട് കൊണ്ടുപോകുന്നു, അവലോ മലരോ ശർക്കരയോ ഒക്കെ. അതേ സാധനം തന്നെ തിരിച്ചു കിട്ടുമ്പോൾ ദൈവപ്രീതി അതിൽ സന്നി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിവേദ്യം, ഇങ്ങോട്ട് കിട്ടുമ്പോൾ പ്രസാദം. നമ്മുടെ ജീവിതം അങ്ങോട്ട് സമർപ്പിക്കുമ്പം ദൈവത്തിന് നിവേദിക്കുന്നു, എന്നാൽ അത് തിരികെ ലഭിക്കുമ്പോൾ അത് പ്രസാദമായി മാറുന്നു. അങ്ങനെയുള്ളവരാണ് വിശുദ്ധന്മാർ. അവരുടെ ആത്മാക്കൾ എവിടെയുണ്ടെന്ന് വെളിപാട് 6:9 വായിച്ച്, വെളിപാട് 6:9
അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ചെയ്തുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു.
സ്വർഗത്തിൽ ആരാധന നടക്കുന്നു. അവിടെ ആരാധന നടക്കുമ്പോ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ചെയ്ത് അറുക്കപ്പെട്ടവർ, അവർ ഞാൻ പറഞ്ഞ റെഡ് മാറ്റഡം, ഇപ്പോ ഐസിസിന്റെ കയ്യാൽ ധാരാളം പേര് സിറിയയിലും ആഫ്രിക്കൻ കൺട്രീസിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട് ധാരാളം പേര് രക്തസാക്ഷി ഭരണത്തിൽ ഈ കാലഘട്ടത്തിൽ പോകുന്നുണ്ട്. ഇവരൊക്കെ എവിടാ? അതുകൊണ്ടാ എത്യോപ്യൻ സഭ, കോപ്റ്റിക് സഭ അത്രയും പേരെ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് ഈ അടിസ്ഥാനത്തിലാ. അങ്ങനെ അറുക്കപ്പെടുന്നവർ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അറുക്കപ്പെടുന്നവർ. നമുക്ക് പറയാനായിട്ട് തീർച്ചയായിട്ടും പിന്നെ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ വീരമൃത്യു ഭരിക്കുന്ന, രക്തസാക്ഷി മരണം പ്രാപിക്കുന്നവരെ നമ്മൾ കാണാതെ പോകരുത്. നമ്മളെ ഇന്ത്യയിൽ ഒരാൾ ഒരു ഗ്രഹാം സ്റ്റെയിൻസ് വന്നു, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവിനെ ദൈവം സ്വീകരിക്കും, ഇല്ലാന്ന് പറയുന്നില്ല, സ്വീകരിക്കും. പക്ഷേ നമ്മുടെ സഹോദരി സഭകളിൽ നിന്ന് ധാരാളം പേര് യേശു ക്രിസ്തുവിനോട് അവസാനം വരെ അവർ ജീവിതം സമർപ്പിക്കുക കേട്ടോ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കാര്യമല്ലേ. അവർ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് റെഡ് മാറ്റഡം, മദർ തെരേസയെ പോലെയുള്ളവർ, പരിമല തിരുമേനിയെ പോലെയുള്ളവർ, വടശ്ശേരി തിരുമേനിയെ പോലെയുള്ളവർ, പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ പോലെയുള്ളവർ, യുവാനീസ് തിരുമേനിയെ പോലെയുള്ളവർ, ബർണാബാസ് തിരുമേനിയെ പോലെയുള്ളവർ ജീവിതം അവ ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞെരിഞ്ഞ് തീരുമ്പോൾ അത് വൈറ്റ് മാറ്റിടും. ഇതെല്ലാം രക്തസാക്ഷ്യമാണെന്ന് തന്നെയാണ്. തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ചെയ്തുവായി, അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. അപ്പൊ സ്വർഗത്തിൽ ആരാധന നടക്കുന്നു, യാഗപീഠമുണ്ട്, അതിന്റെ അടിസ്ഥാനമായി ഇവരുടെ ആത്മാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അവര് പ്രാർത്ഥിക്കുന്നു. അതും കൂടെ ഒന്ന് പെട്ടെന്ന് വായിച്ച് ഒരുപാട് ദിവസം 8:4 സ്വർഗത്തിൽ ആരാധന നടക്കുമ്പോ എങ്ങനെയാ കാര്യം?
രൂപവർഗത്തിന്റെ പുക വിശ്വന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി.
ആ രൂപവർഗത്തിന്റെ പുക അവിടെ എല്ലാം നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ഓർത്തഡോക്സ് ആരാധനയെ നിങ്ങൾ സംബന്ധിക്കും ഓർത്തോളണം, ഇത് സ്വർഗത്തിലെ ആരാധനയുടെ തനി പകർപ്പ. ഇവിടെയുള്ള അതേ കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അതെല്ലാം സ്വർഗത്തിലുണ്ടെന്ന് എഴുതിയേക്കുക. അവിടെ സ്വർണ്ണ ധൂപക്കുറ്റിയുണ്ട്, അവിടെ കുന്തിരിക്കുണ്ട്, അതിന്റെ പുക സ്വർഗ ദൈവസന്നിധിയിലേക്ക് കയറുന്നുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുണ്ട്. നമ്മൾ പാടാറുണ്ടല്ലോ, മറിയാമിൻ സ്മരണം വരദായകമാകുക എന്ന് പറഞ്ഞിട്ട്, ദൈവപ്രസവിത്രി കന്നിക മറിയാമിന് ഉയരുന്ന ഓയാറിൽ സുഖപരിമള ധൂപം, ഉയരുന്ന ഓയാറിൽ, ഓയാർ എന്ന് വെച്ചാൽ വായുമണ്ഡലം, സുഖപരിമള ധൂപം. മാതാവിന്റെ പ്രാർത്ഥനയോടുകൂടി ഈ ധൂപത്തിന്റെ പുക ദൈവസന്നിധിയിലേക്ക് കയറുക. വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, ശുദ്ധിമതികൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥന ധൂപവർഗത്തിന്റെ പുകയോടുകൂടി. അതുകൊണ്ടാണ് നമ്മൾ ധൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ മണ്ഡത്തരം കാണിച്ചു വെക്കുന്നതല്ല, ഇത് സ്വർഗത്തിൽ ഇനിയും ചെല്ലുമ്പോൾ നമ്മളുടെ അതിന്റെ പ്രീ ടേസ്റ്റ് ആണ് നടക്കുന്നത്. വെളിപാട് പുസ്തകം മനസ്സിരുത്തി വായിച്ചാൽ ഇതെല്ലാം നമ്മുടെ ആരാധനയുടെ മുന്നാസ്വാദനങ്ങളാണ്. നമ്മുടെ ആരാധന അതിന്റെ മുന്നാസ്വാദനങ്ങളാണ്, സ്വർഗീയ ആരാധനയുടെ. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പ്രാർത്ഥന ദൈവസന്നിധി, വിശുദ്ധന്മാരുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നത്. എന്നാലും അതിന്റെ വ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ് 1 തിമോത്തിയോസ് 2:5 യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് വായിച്ചോ, നമുക്ക് 5 മിനിറ്റും കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെ ഇത് പറഞ്ഞതുകൊണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുക. പാസ്റ്ററും പറഞ്ഞല്ലോ മാർത്തോമാ പരിശുദ്ധനാന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണെന്നുള്ളത് ദിവസം അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചിന്തിക്കുന്നു. 1 തിമോത്തി 2:5
ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ.
അതാ യേശു ക്രിസ്തു മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യനായ യേശു ക്രിസ്തു, തൃത്വത്തിൽ ഒരുവനായി സാരാംശത്തിൽ പിതാവിനോട് പരിശുദ്ധ റൂഹായോട് ഒന്നായിരുന്ന യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന എന്തിനാണെന്ന വളരെ കൃത്യമാണ്. ഒരു വിശദീകരണം ആവശ്യമില്ല, തെറ്റിദ്ധരിക്കാതിരുന്നാ മതി. എന്താ അവിടെ പറയുന്നേ? തന്നെ തന്നെ മറുവിലയായി കൊടുത്ത, ട്രാൻസം, അതായത് എന്റെ സഹോദരൻ ചവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന്റെ പ്രാണന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്ക് കഴിയും ഈ റാൻസം കൊടുക്കാൻ ആർക്ക് കഴിയും എന്നൊരു ചോദ്യം സങ്കീർത്തനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. 49-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിച്ചേ. 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ.
സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കില്ല.
ഇതായിരുന്നു ദാവീദിന് തോന്നിയ കാര്യം. പക്ഷേ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടെടുപ്പ് വില കൊടുത്തു. അതാരാ? യേശു ക്രിസ്തുവ. ആ വീണ്ടെടുപ്പ് വില കൊടുത്തത്, റാൻസം കൊടുത്തത് കാൽവരിയിൽ യാഗമായിട്ട് തീർന്ന, ആ കാൽവരിയിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടെടുപ്പ് വില, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുത്ത് തന്നെ തന്നെ യാഗമായി സമർപ്പിച്ച് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ദൈവം തന്നെ ചെയ്ത കാര്യം, എനിക്ക് ഫ്രീ ആയിട്ട് ലഭിച്ച രക്ഷ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചു. ആ മധ്യസ്ഥത, ഏത് മധ്യസ്ഥത? വീണ്ടെടുപ്പിന്റെ മധ്യസ്ഥത. കാൽവരിയിൽ യാഗമായി തീർന്ന, കുരിശെ കയറി നമ്മളെ വീണ്ടെടുത്ത മധ്യസ്ഥത, ഏക മധ്യസ്ഥൻ അതാരാ? യേശു ക്രിസ്തു മാത്രം. പിന്നെയോ നമ്മള് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. വെളിപാട് ദിവസം 8:4 ഇപ്പൊ ഞാൻ വായിച്ചത് മുമ്പേ വായിച്ചതേ ഉള്ളല്ലോ, ജിജി വായിച്ചു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറുന്നു. അങ്ങനെയെങ്കിൽ ജീവനോടിരിക്കുന്നവരും മരിച്ചു പോകുന്നവരും ഒക്കെ വിശുദ്ധന്മാരായി സജീവമായി നിൽക്കുന്നവര് മധ്യസ്ഥ പ്രാർത്ഥന, അതായത് പ്രാർത്ഥന മധ്യസ്ഥതയാ. ഈ ഏക മധ്യസ്ഥത യേശുക്രിസ്തുവിനുള്ളെന്ന് പറയുന്ന പാസ്റ്ററോട് പറയുകയാണ്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പാസ്റ്റർ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. കാര്യം എന്നാ? ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാ, ഞാൻ പ്രാർത്ഥിക്കുകയല്ലോ അല്ലല്ലോ പറയുന്നത്. കാര്യം എന്നാ? അത് പ്രാർത്ഥന മധ്യസ്ഥതയാ. അപ്പൊ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത, ഏക മധ്യസ്ഥതയെ പറ്റി അവിടെ പറയുന്നത് അത് റാൻസം വീണ്ടെടുപ്പ് വില കൊടുത്ത മധ്യസ്ഥതയാ. അത് കാൽവരി കുരിശിൽ നമുക്ക് രക്ഷ ഉളവാക്കിയ മധ്യസ്ഥതയാ. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുത്തുകൊണ്ട് തന്നെ തന്നെ യാഗമായി സമർപ്പിച്ച് മാനവരാശിയെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് ഒരേ ഒരു മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തുവ. അതാണ് സഭയോട് പഠിപ്പിക്കൽ. അത് തെറ്റായിട്ട് മാതാവ് കുരിശിൽ കയറിയെന്നോ വർത്തമാസം കുരിശിൽ കയറി നമുക്ക് രക്ഷ ഉണ്ടാക്കിയെന്നോ സഭ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നെങ്കിൽ അത് മാറ്റണം. നമ്മള് പ്രാർത്ഥനാ മധ്യസ്ഥതയിൽ മാത്രം ആശ്രയം ചെയ്യുന്ന കാര്യം, മരിച്ചുപോയവർ സജീവരായിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. മരിച്ചുപോയവർ സജീവരായിട്ട് നിൽക്കുന്നു. യേശു ക്രിസ്തു വന്ന, യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചു, അവിടുന്ന് ആത്മാക്കളെ വീണ്ടെടുത്തു. ഇപ്പോഴവർ സജീവമായി നിൽക്കുന്നു. അതുവരെയുള്ള ആത്മാക്കളെ കർത്താവ് വീണ്ടെടുത്തു. യേശു ക്രിസ്തുവിന് ശേഷമുള്ള ആത്മാക്കളുടെ വീണ്ടെടുപ്പ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന എന്നിൽ ഞാൻ അവനും വസിക്കും, ഒടുക്കത്തെ നാളെ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് വാഗ്ദാനം. അതുകൊണ്ടാണ് വാങ്ങിപ്പോകുന്നവരുടെ മേത്ത് ശോഷപ്പായിട്ട് വിടുന്നത്. ഇനി വെറുതെ ഒരു മത്തായിയോ മറിയാമയോ പോവുകയല്ല, കർത്താവ് ഇതിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് ആ വീണ്ടെടുപ്പിന് അർഹനായിരിക്കുന്ന ഈ ആത്മാവിനെ അവിടുന്ന് കൈക്കൊള്ളണമേ എന്ന പ്രത്യാശയിലാണ് നമ്മൾ അയക്കുന്നത്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതാണ് മധ്യസ്ഥന്മാർ, അവരാണ് വിശുദ്ധന്മാർ. മർദ്ദമാസ്ലൈഹ വിശുദ്ധനാണെന്ന് പാസ്റ്റർ തന്നെ പറയുകയാണ്. അതുകൊണ്ട് പാസ്റ്റർ നിശ്ചയമായി അദ്ദേഹം ഒരു വിശുദ്ധൻ തന്നെയായിരുന്നു. അന്നാമ്മ ശരി. സദൃശ്യവാക്യം 10:7 എന്ന് വായിച്ചാട്ടെ. ദുഷ്ടന്മാരുടെ പേരാ കെട്ടുപോകുന്നത്. പിന്നെ ആരും പേരോർക്കാത്ത ദുഷ്ടന്മാരെയാ. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടാന്ന് പറയുന്നത്, അവരുടെ ഓർമ്മ എപ്പോഴും നമുക്ക് വാഴുവിനാണ്. അവരുടെ ഓർമ്മ നമ്മൾ അനുഷ്ഠിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരെ ഓർക്കണം. നമ്മുടെ അപ്പന്റെ അമ്മയുടെ പേര് കെടുത്തിക്കളയരുത്. ആരെങ്കിലും കുർബാനയെല്ലാം മറന്നു പോകുന്നെങ്കിൽ ഞാനിത് വളരെ സഹോദര ബുദ്ധിയാ ഓർപ്പിക്കുന്നു. അച്ഛന് പൈസ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ അപ്പനെ ഓർക്കണം, കുർബാനയിൽ ഓർക്കണം. ഈ പേര് കെടുത്തിക്കളയരുത്. ദുഷ്ടന്റെ പേരാ കെട്ടുപോകുന്നത്. അതുകൊണ്ട് പേര് കെടുത്തിക്കളയരുത്. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹത്തിന്. അതുകൊണ്ടാണ് മർദ്ദമാസ്ലിയായും ഗീവർഗീസായും എല്ലാ ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയൊക്കെ നമ്മൾ ഓർക്കുന്നത്. അന്നാമ പറയുക, ആ അനുഗ്രഹത്തിനാണ് ഞങ്ങൾ പരിശുദ്ധനായ മാർത്തോമായുടെയും മറ്റ് പരിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നത്. മനസ്സിലായോ? ഇനിയും പറയാം. ഉടനെ പാസ്റ്റർ പതിയെ വേദോത്സവം കൂടെ ഒക്കെ എടുക്കുന്നു. പാസ്റ്റർ പറയുക, ഇനിയിപ്പോ ഒന്നും പറയണ്ട അന്നാമ്മേ, തീരെ സമയമില്ല, പിന്നെ വരാം. അന്നാമ്മ പറഞ്ഞു, അയ്യോ പാസ്റ്റർ ഇരുന്നാട്ടെ, കാപ്പി കുടിച്ചേ പോകാവൂ. പാപ്പ ഉടനെ പാപ്പൻ, എന്താ വെച്ചമ്മേ? അന്നാമ്മ, കാപ്പി തയ്യാറായോ? പാപ്പൻ, പാസ്റ്റർ വന്നപ്പോഴേ പാപ്പന് അറിയാം കാപ്പി കൊടുക്കണം. എല്ലാം തയ്യാറായി, എടുത്ത് മേശപ്പുറത്ത് വയ്ക്കട്ടെ. അന്നാമ്മ, പാസ്റ്റർ ഇരുന്നാട്ടെ. 112-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നു, നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. എന്ന് പറയുക. ദൈവത്തിന് മുമ്പാകെ നീതിമാന്മാരായ വിശുദ്ധന്മാരെ എന്നേക്ക് ഓർക്കുകയും അവരുടെ ഓർമ്മ പെരുന്നാളുകൾ അനുഗ്രഹത്തിനായി എന്നാളും കൊണ്ടാടുകയും ചെയ്യണമെന്നുള്ള ഉള്ളത് ദൈവകൽപ്പനയാണ്. വിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം വേദാനുസരണങ്ങളും അപ്പോസ്തലികങ്ങളുമാണ്. അത് പഠിക്കണമെന്നേ ഉള്ളൂ. പന്ത്രണ്ട് വർഷത്തെ കാപ്പ് കുടിക്കാം എന്ന് പറഞ്ഞ് അധ്യായം അങ്ങനെ അവസാനിക്കുകയാണ്. എബ്രായ ലേഖനം 13:7 വാക്യം കൂടി വായിക്കുമ്പോൾ നമുക്കതിന് ഒരു പ്രാവശ്യം ഒരു സപ്പോർട്ടിങ് എവിഡൻസും കൂടെ ആകും. ഹീബ്രൂ ചാപ്റ്റർ നമ്പർ 30:7.
നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളി, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും.
അതാ നമ്മൾ ഓർക്കുന്നത്, അവരുടെ ജീവാവസാനം ഓർക്കുക. മാർത്തോമാ ഓർക്കുമ്പോ എങ്ങനെ ജീവാവസാനം, അവരുടെ വിശ്വാസം എന്തായിരുന്നു? കർത്താവെ അവരുടെ വിശ്വാസം തീഷ്ണതയുള്ളതായിരുന്നു, ഞങ്ങളെ അതുപോലെ ആക്കി തീർക്കണമേ. പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ 5 കൊണ്ടാടി. പരിശുദ്ധനായ ഗീവർഗീസ് മാറിയവാനിയ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ 12 കടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ആചരിക്കുന്നത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പാൻ തക്ക ഓർമ്മ. അതുകൊണ്ട് പെരുന്നാൾ ആചരണം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും കൂടി അന്നാമ സ്ഥാപിച്ചുകൊണ്ട് അധ്യായം അവസാനിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഞാനൊരു അനൗൺസ്മെന്റ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നല്ലോ, നമ്മള് ക്ലാസ്സസ് ഇനിയും തൊട്ട് ബുധനും വ്യാഴവും ആക്കാനാണ് തീരുമാനിക്കുന്നത്. ആ സമയങ്ങളിൽ വേറെ ബുധനാഴ്ച വൈകിട്ട് വേറെ ക്ലാസ്സസ് ഒന്നും ഇല്ലാന്ന് മനോജനിൽ നിന്നും മനസ്സിലാക്കി. അപ്പം ബുധനാഴ്ച വൈകിട്ട് ബിന്നിയച്ഛനും അതായത് വ്യാഴാഴ്ച വൈകിട്ട് പി സി ഓഫീസിനും ഈ അന്നാമേൻ പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ബുധനാഴ്ച ഇൻസ്റ്റെഡ് ഓഫ് തേഴ്സ്ഡേ വി വിൽ ഹാവ് ക്ലാസ് ഓൺ വെനസ്ഡേ ടേക്കൻ ബൈ ഫാദർ ബിനി അച്ഛൻ ആൻഡ് തേഴ്സ്ഡേ പി സി ഓഫീസിൽ വിൽ ബി ടേക്കിംഗ് അന്നാമേൻ പാസ്റ്റർ. അതിന് എല്ലാവർക്കും ഞാൻ അത് ഇമെയിലും അയക്കുന്നതായിരിക്കും. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മറ്റുള്ളവരെ കൂടെ ഒന്ന് അറിയിക്കണേന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ ചെയ്ത് അറിയാവുന്നവരെയൊക്കെ ഒന്ന് അറിയിക്കുക. ഇമെയിൽ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ബുധനാഴ്ചത്തെ ക്ലാസ് മിസ് ചെയ്യാതിരിക്കുവാൻ, ഒരുപാട് പുസ്തകം പഠിപ്പിക്കുന്നത് മിസ് ചെയ്യാതിരിക്കുവാൻ നേരത്തെ എല്ലാവരെയും ഒന്ന് അറിയിക്കണേന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. അവരുടെ അച്ഛന് വളരെയധികം നന്ദി. അച്ഛൻ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഞങ്ങൾ വളരെയധികം ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്.
താങ്ക്സ് എല്ലാം ദൈവത്തിന്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രരാജയ മുസ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റോഹ ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവിന്റെ നേരവക്കിലും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ജാഗ്രതയിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പുത്രത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മേ. ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക എം എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളുടെ സഭയോടും ഞങ്ങളുടെ ഭദ്രാസനത്തോടും കർത്താവിന്റെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും എല്ലാ പ്രവർത്തകരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.